നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ വിമാനയാത്ര വിലക്ക് നീട്ടിയതോടെ ഇന്ത്യയിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പോകാൻ കഴിയാത്ത ഒട്ടേറെ പേരാണ് ഉള്ളത്. ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ ഓസ്ട്രേലിയയിൽ തുടരുന്ന പലരുമായും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ പൗരത്വവും പെർമനന്റ് റെസിഡൻസിയുമുള്ള ആയിരക്കണക്കിന് പേർ ഇന്ത്യയിലും കഴിയുന്നുണ്ട്. ഇതിൽ നൂറുകണക്കിന് മലയാളികളുമുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കായി ഒരു ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് മെൽബണിലേക്ക് എത്തിയ ചാർട്ടേഡ് ഫ്ലൈറ്റിന് സമാനമാണ് ഇത്. ഇതേക്കുറിച്ചാണ് ഇനി പരിശോധിക്കുന്നത്. ഈ ചാർട്ടേഡ് വിമാനത്തിൽ ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യാൻ ഇരിക്കുന്ന ബ്രിസ്ബൻ സ്വദേശിയായ ടിൻസൺ തോമസ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം ടിൻസൺ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഇപ്പോൾ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് തയ്യാറാക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഒരു സാഹചര്യം ഉള്ളത്?
ഇപ്പം പ്രസന്റ്ലി ഇപ്പം ഞായറാഴ്ച 19th ചെന്നൈയിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. മൊണാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ബ്രിസ്ബനിലാണ് ഒരു കമ്പനി തന്നെ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഓൾറെഡി ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ തുടങ്ങി. ഇപ്പം അതായത് ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ഇവിടെ കേരളത്തിൽ നിന്നുള്ളവരെല്ലാരും പിക്ക് ചെയ്ത് ചെന്നൈയിലേക്ക് എത്തിക്കുമെന്നാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് നേരത്തെ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നിന്നൊരു വിമാനം വന്നിരുന്നു. അപ്പൊ അതേ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതേ ഒരു രീതിയിൽ തന്നെയാണോ ഇതും പോകുന്നത്?
ആ സെയിം ആളുകൾ തന്നെയാണ് ഇതും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, ഇത് ആരാണ് ഈ ഓർഗനൈസ് ചെയ്യുന്നതിന്റെ പിന്നിൽ ആരാണ് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്?
മൊണാർക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രിസ്ബനിലുള്ള ഒരു കമ്പനിയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ തന്നെയുള്ള ഏതോ അവരുടെ ഏതോ ആളുകളാണ് ഇത് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ തന്നെയാണ് അതിന്റെ ഗ്രൗണ്ട് വർക്ക് ഒക്കെ ചെയ്യുന്നത്. അതായത് വേണ്ട സാങ്ഷൻസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ നിങ്ങൾ നേരിട്ട് ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ടിരുന്നു?
ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടില്ല, ഇത് ആ കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആദ്യം ഫോം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കേരളത്തിൽ തന്നെയുള്ള എല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ കേരളത്തിൽ നിങ്ങളെല്ലാം കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പൊ അതുവഴിയാണ് പരസ്പരം ബന്ധപ്പെടുന്നത് അല്ലേ?
അതെ, എന്നിട്ടാണ് അപ്പം പരസ്പര ആശയങ്ങൾ കൈമാറാനും എങ്ങനെയാണ് എന്തൊക്കെയാണ് ഓരോരുത്തരുടെ അവസ്ഥ എന്ന് പറയാനും ബാക്കിയുള്ള ആളുകൾ ആരെങ്കിലും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ബന്ധപ്പെടാനായിട്ട്.
ഓക്കെ ഓക്കെ ഓക്കെ, എത്രത്തോളം മലയാളികൾ ഉണ്ടെന്ന് അറിയാമോ ഇങ്ങനെ വരാൻ ഇപ്പോൾ തയ്യാറെടുക്കുന്ന?
വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം കൂടി ഒരു 180 മെമ്പേഴ്സോളം ഉണ്ട്, അതായത് കേരളത്തിൽ നിന്നുള്ളത്. ഇവര് എന്നിട്ട് ഞങ്ങള് കേരളത്തിൽ തന്നെയാണ്, ചെന്നൈയിൽ ഉള്ള ഒരു മെയിൻ ഗ്രൂപ്പ് ഉണ്ട്. അതില് ചെന്നൈയിൽ നിന്നും മോസ്റ്റ്ലി സദൺ പാർട്ട് ഓഫ് ഇന്ത്യ ഉള്ള ആളുകളാണ് ചെന്നൈ ഗ്രൂപ്പിലുള്ളത്.
അപ്പോ എത്രത്തോളമാണ് ഒരാൾക്കുണ്ടാകുന്ന ചെലവ്?
ഇപ്പം ഈ ബേസിക് ടിക്കറ്റ് റേറ്റ് $2,200 ആണ്.
$2,200?
അതെ.
ഓക്കെ, പിന്നെ മറ്റു ചെലവുകൾ എന്താണ് വരുന്നതിനകത്ത്?
പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ചാർജുകളാണ്, അത് നമുക്ക് KRT എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്.
സ്വാഭാവിക ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ മുഴുവനും യാത്രാ വിലക്കുകളാണല്ലോ, ആർക്കും പുറത്തിറങ്ങാൻ പോലും കഴിയില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെന്നൈയിലേക്ക് എത്തും? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ടിൻസൺ ചങ്ങനാശ്ശേരിയാണ്, അവിടെ നിന്ന് എങ്ങനെ ചെന്നൈയിലേക്ക് എത്തും?
ചെന്നൈയിലേക്ക് ഈ KRT എന്ന് പറഞ്ഞ ട്രാവൽ കമ്പനി, അതായത് എത്ര ആൾക്കാരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, അവര് ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് എണ്ണം അനുസരിച്ചിട്ട് ആ സ്ഥലങ്ങളിൽ നിന്ന് അവർ പിക്ക് ചെയ്ത് ബസ്സിൽ ചെന്നൈയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അത് എളുപ്പം
നമുക്ക് കിട്ടിയ കമ്മ്യൂണിക്കേഷൻ.
സ്വാഭാവികമായിട്ടും ഇപ്പം നാട്ടിൽ അങ്ങനെ ഇറങ്ങി പോകണമെങ്കിൽ നിങ്ങൾക്ക് ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ എല്ലാ ഓരോ മുക്കിലും മൂലയിലും വന്ന് ബസ് വന്ന് പിക്കപ്പ് ചെയ്യാം.
ഇല്ലില്ല, അതിപ്പം അവര് പറഞ്ഞേക്കുന്നത് നമ്മളുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യും, ആ സമയത്ത് ആ പിക്കപ്പ് പോയിന്റ് വരെ എത്താനായിട്ടുള്ള പാസ്സുകളും അവർ തരുമെന്നാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്.
പാസ്സുകളും അവർ തരുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പോലീസിൽ നിന്നുള്ള പാസ് വേണ്ടി വരില്ല? അങ്ങനെയല്ലേ സാധാരണ ഇപ്പൊ നാട്ടിൽ പറയുന്നത്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലീസിന്റെ കയ്യിൽ നിന്ന്
പോലീസിന് ആ പാസ് വേണ്ടി വരും. പോലീസിന് ആ പാസ് വേണ്ടി വരും. ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ വഴിയായിട്ട് അത് അവർ അറേഞ്ച് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്.
ഓ, ഹൈക്കമ്മീഷൻ വഴിയായിട്ട് അറേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഹൈക്കമ്മീഷൻ ഒരുപക്ഷെ ഇന്ത്യയിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് ആണോ നടപ്പാക്കുന്നത്?
അതെ അതെ, അത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ട് വേണ്ടിയിട്ടുള്ള പാസ്, അതായത് ഈ ബസ്സിന് സെപ്പറേറ്റ് പാസ് വേണം അവരുടെ കയ്യിൽ, ബസ്സിന്റെ പിക്കപ്പ് പോയിന്റിലേക്ക് യാത്ര ചെയ്യാനുള്ള പാസ് ഹൈക്കമ്മീഷൻ വഴി ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്കാര് അറേഞ്ച് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പം, ഒരു കോംപ്ലിക്കേറ്റഡ് നടപടിയാണല്ലേ എല്ലാം കൂടി.
മൊത്തത്തിൽ ഇതാണ് കാര്യങ്ങള്. പക്ഷേ പ്രശ്നം ഇപ്പൊ എല്ലാരെയും വഴി ചെയ്യിക്കുന്നത് ടൈം ഫ്രെയിം വളരെ ചെറുതാണല്ലോ. അതായത് ഞായറാഴ്ചയാണ് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇനിയിപ്പം നമുക്ക് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് തന്നെയാണെങ്കിലും ഉള്ള ഒരു ടൈം ഫ്രെയിം വളരെ ചെറുതാണ്. അതിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കുക എന്നുള്ള ഒരു 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 ഇതിലാണ് എല്ലാരും ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത്.
നിങ്ങൾ നേരിട്ട് സർക്കാരിനെ ഹൈക്കമ്മീഷനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ തിരിച്ചു വരാനായിട്ട്?
ഹൈക്കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈക്കമ്മീഷനിൽ നിന്ന് അപ്പൊ അവിടുന്ന് രജിസ്ട്രേഷന്റെ ഇതായിട്ട് അപ്ഡേറ്റ്സ് ആയിട്ട് അവര് ഈ വരുന്ന ലോക്ക്ഡൌൺസിനെ പറ്റി ഇങ്ങനെയുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ്സിനെ പറ്റി വെച്ചിട്ടുള്ള ഒരു ഇമെയിൽ ഇടയ്ക്ക് വന്നായിരുന്നു.
ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഇമെയിലും ഹൈക്കമ്മീഷൻ വന്നിട്ടുണ്ടോ?
ആ ഇതുപോലെ പ്രൈവറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞൊരു ഇമെയിൽ വന്നായിരുന്നു.
ടെൻസൻ്റ് എന്തായാലും വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ അടുത്ത മാസം ആദ്യത്തോടു കൂടി ഫ്ലൈറ്റുകളെല്ലാം ഓപ്പൺ ആവാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല, ഒരുപക്ഷെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുവരെ കാത്തു നിൽക്കാൻ കഴിയില്ല. ഇത്രയും വലിയൊരു തുക കൊടുത്ത് വരാൻ തീരുമാനിച്ച കാര്യം എന്താ?
അതായത് പ്രസന്റ്ലി ഇത് മാത്രമാണ് ഇപ്പം ഇവിടെ നമ്മുടെ ഇവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് ഞാൻ നോക്കിട്ട് കണ്ടത്. എയർ ഇന്ത്യ ഒക്കെ ആണെങ്കിലും അടുത്ത മാസത്തേക്കാണ് ബുക്കിംഗ് ഉള്ളതെന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട്. പക്ഷേ മെയ് 3-ാം തീയതി എന്നുള്ള കാര്യം ഒരു കൺഫേം അല്ലല്ലോ, അനിശ്ചിതമായിട്ട് തുടരുമല്ലേ. അപ്പോഴത്തേക്കും ഈ ലോക്ക്ഡൌൺ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഇളവ് ചെയ്താലും പടിപടിയായിട്ടായിരിക്കല്ലേ ഇളവ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുന്ന ഒരു സ്റ്റാഗേർഡായിട്ടാണ് ഇവര് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും എന്നാണ് എനിക്ക് എന്റെ ഒരു മനസ്സിലേക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പിന്നെ ഈ ഉള്ള ചാൻസിൽ കയറി പോയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ പോകണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
പക്ഷെ വലിയൊരു തുകയല്ലേ, $2,200 ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയല്ലേ അത്?
അതൊരു വലിയൊരു തുകയാണ്, അതൊരു സത്യമാണ്. പക്ഷെ ഇപ്പൊ ഉള്ള ഒരു ചാൻസ് ഇതാണെന്ന് ഉള്ള ഒരു രീതിയിൽ അത് ഞാൻ അതില് ഞാൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ.
ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അവസാനമായി ഒറ്റ കാര്യം കൂടെ ഉള്ളത്, കേരളമാണ് കൂടുതൽ സുരക്ഷിതത്വം എന്ന് പറയുന്ന പലരുമുണ്ട്. ഒരുപക്ഷെ ഓസ്ട്രേലിയക്കാൾ കൂടുതൽ സുരക്ഷിതം തോന്നുന്ന കേരളത്തിലാണെന്നുള്ളത് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ തീരുമാനം
ഞാൻ നോക്കിയിട്ട് ഇപ്പം ഞാനിപ്പോ ഇവിടെ കോട്ടയത്താണ്. കോട്ടയത്ത് ഒരു കേസൊന്നുമില്ല, ഇന്നലെ നമുക്ക് ഒരു കേസ് ഉണ്ടായിരുന്നില്ല പോസിറ്റീവായിട്ട്. അപ്പൊ കേരളം വളരെ സുരക്ഷിതം തന്നെയാണ്. പക്ഷേ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അവിടാണ്, വീട് അവിടാണ്. അതുകൊണ്ട് ഫൈനലി അവിടെ തന്നെ എത്തിച്ചേരണം എന്നാണ് നമ്മളിപ്പം ഈ പ്രവാസികളായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നാലും തിരിച്ചു പോകണം, അപ്പോഴത്തേക്കും പോകാമെന്നുള്ള രീതിയിൽ തന്നെ എടുത്തു തീരുമാനമെടുത്തുന്നതാണ്.
എന്തായാലും എല്ലാം ഇനിയുള്ള കാര്യങ്ങളെല്ലാം നന്നായി നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ടെൻസൺ ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു ഫോർ കോളിംഗ്.
ഈ ഞായറാഴ്ച ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയയിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്ന ടിൻസൺ തോമസ് ആണ് ഇതുവരെ സംസാരിച്ചത്. ചെന്നൈയിൽ നിന്നുള്ള ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തുന്നതിന് മുൻകൈയെടുത്ത ഓസ്ട്രേലിയൻ സ്വദേശിയായ കാസ്പർ സൈമൺസനുമായും ഞാൻ സംസാരിച്ചിരുന്നു. അതുകൂടി നമുക്കൊന്ന് നോക്കാം. താങ്ക് യു കാസ്പർ. ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ അറേഞ്ചിങ് എ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഫ്രം സൗത്ത് ഇന്ത്യ ടു മെൽബൺ. സോ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ലൈക് വാട്ട്സ് സ്റ്റേറ്റസ് നൗ?
Yeah, so we've organised a flight out of Chennai for Sunday at midday, organising everyone in the south of India to try and get to Chennai for that. It's going good. Everything's on track. I think we've sold about sort of 300-350 seats on the plane so far, so it's looking like we might even fill it up. Everything's looking good. It's just a bit of a nightmare trying to get everyone. Yeah. All across the south of India to one city during lockdown.
Yeah, that I can understand that situation that you are facing. So which flight is that? Is it the same Lions Airlines that fly out of Delhi last week?
Yeah, that's right. So it's the same organizers. So there's been, I think, 4 flights out of Delhi, this one out of Chennai, and then another one out of Mumbai. And there might even be 1 or 2 more out of Delhi after this, depending on the demand.
So is there any support from the Australian High Commission in India, in Delhi? Like, did you contact them or are they supporting this flights and this arrangement?
Yeah, so they've stopped short of endorsing the flight because it's not actually a government flight, but they have been very helpful in Delhi and also the consulates in Chennai and Mumbai. They've been very helpful in arranging travel passes, in getting transport sorted to get everyone from those areas or surrounding areas to the airports.
Okay.
So really we couldn't have done it without their support, and they were very important in lobbying the Indian government to let these flights happen in the first place.
Okay. So what I could understand is people have to get a pass from the local police station, but that is really difficult in India. So how do you arrange that? How do you expect people to get to Chennai?
Yeah, so that's been one of the biggest hurdles, is getting people around. So again, the Australian High Commission has been working very closely with the Indian government, and what they're doing now, instead of actually giving individual travel passes, everyone gets a letter, and they've been organising buses. So the bus itself has the travel pass, and it has a manifesto of passengers that will be on that bus. So that's the way that it's been overcome. So they've been working with local authorities, with state authorities, in allowing those buses to transfer between states while those states are locked down at the moment.
Okay. So how long is the flying time? Like, how long is the flight? Is it directly to Melbourne, or is there any stopover?
Yeah, so there'll be one stopover in Denpasar for refuelling, which unfortunately passengers have to stay on board because Indonesia has banned any transiting passengers. Mm-hmm. But from Denpasar, it just stops quickly for refuel, takes off again, and then straight to Melbourne. So I think the flight time is roughly between 12 and 14 hours.
Okay.
I'm not sure exactly, but yeah, not too bad, considering most commercial flights, you normally need to stop over somewhere, and it can be anywhere up to 19, even 20, 21 hours.
Yeah, so when do you expect to reach Melbourne?
The scheduled arrival time for the Chennai flight is Monday at 7 a.m.
Okay.
So departing, that's local time, so departing Chennai at midday local time and arriving 7 a.m. in Melbourne local time.
Okay, so after reaching Melbourne, you have to stay there in quarantine, in hotel quarantine for 14 days, and then people have to reach various other cities that they have to manage on their own, or do you have any centralized plan for that also?
Yeah, so that's been the other obstacle, which we're still working on. We sort of understand that flights are quite limited in Australia at the moment, but to be honest, the main priority has just been getting everyone back on Australian soil. Once we're back on Australian soil, we have those 14 days in quarantine where we can try and make travel arrangements, and we may even be able to lobby one or two of the airlines into providing special flights for us if we have enough passengers there going, for example, to Sydney or Brisbane. They may put on a flight for us, but that's still stuff that needs to be worked out. As I said, the main thing right now is just getting everyone back home and safely.
How long have you been in India? Or which part of India are you at right now?
I'm in Pondicherry. So I came here at the beginning of February for a work project.
Okay.
So I was actually meant to fly home during the lockdown, but yeah, unfortunately couldn't get out. So yeah, still here now. So I think that's, 10, 11 weeks I've been here now. So yeah, it's been a long trip.
Okay, so one last question before I let you go with your important work, Kasper. So how did you end up taking up this lead role in arranging, organising this flight?
So what we've done is there's a guy that's really done the hard work of organising the flight. His name is Simon Quinn. He was instrumental in contacting the charter companies and the High Commission and getting all that organised.
Mm-hmm.
What we then tried to do was split India up into regions, so the north, the east, the south and the west. So I was in contact with Simon early on and sort of suggested that I could handle operations in the south because I've spoken with the consulate in Chennai and I've got a fairly good understanding of how things work. So that's how I sort of got pulled into this. And to be honest, it's just I also wanted to get home, and if I can help other people get home, then it seemed like an obvious thing to do.
Okay, that makes sense. Thank you, Kasper, for sharing this information with our audience.
Yeah, thank you very much for having me.
ചെന്നൈയിൽ നിന്നും ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തുന്നതിന് മുൻകൈയെടുത്ത കാസ്പർ സൈമൺസനുമായാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഈ അഭിമുഖങ്ങൾ എടുത്തു കഴിഞ്ഞ ശേഷം ചില പുതിയ വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വിവരം, മെൽബൺ എന്നുള്ളതിന് പകരം ഈ വിമാനയാത്ര അഡലൈഡിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതായത് മെൽബണിന് പകരം അഡലൈഡിലായിരിക്കും ഈ ചാർട്ടേഡ് വിമാനം എത്തുന്നത്. മെൽബണിൽ സർക്കാർ ക്വാറന്റൈനിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോട്ടലുകളെല്ലാം നിറഞ്ഞതിനാലാണ് ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം യാത്ര അഡലൈഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുപോലെ കേരളത്തിൽ കൊച്ചിയിൽ എത്താനാണ് എല്ലാവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നായിരിക്കും ചെന്നൈയിലേക്കുള്ള ബസ് പുറപ്പെടുന്നത്. ഇത്തരത്തിൽ എല്ലാവരോടും കൊച്ചിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടതും കനത്ത ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാസർഗോഡും തിരുവനന്തപുരത്തും ഒക്കെയുള്ളവർ എങ്ങനെ കൊച്ചിയിലെത്തും, അതിനുള്ള യാത്രാ സൗകര്യം എങ്ങനെ ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ ആശയക്കുഴപ്പം. എന്തായാലും ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ്റെ ചെന്നൈ കോൺസുലേറ്റ് എല്ലാവർക്കും ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഒരു യാത്രാ പാസ് എന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഇന്ത്യൻ സർക്കാരുമായി കൂടി ചേർന്നുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് യാത്ര ചെയ്യാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ, ഇതിൽ ഇനി എന്തെല്ലാം സംഭവിക്കുന്നു എന്ന കാര്യം SBS മലയാളം തുടർന്നും പരിശോധിച്ച് ശ്രോതാക്കളെ അറിയിക്കുന്നുണ്ടാകും.
SBS മലയാളം പരിപാടികൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക.